The editorial. 2024 ഒക്ടോബർ 23 ബുധൻ 1200 തുലാം 7 ദീപിക എഡിറ്റോറിയൽ. മതേതരത്വം ഒന്നിപ്പിക്കുന്ന മതം. ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതിയിരിക്കുന്ന മതേതരത്വം എന്ന വാക്ക് രാജ്യത്തിന്റെ ഐശ്വര്യമാണെന്ന് കരുതുന്നവരാണ് ഇന്ത്യക്കാരിലേറെ. പക്ഷേ ഭരണവ്യവസ്ഥയ്ക്കുള്ള അടിസ്ഥാന തത്വങ്ങളുടെ പൂമുഖപ്പടിയിൽ ആ വാക്ക് കാണുമ്പോൾ തന്നെ അസ്വസ്ഥരാകുന്നവർ അതിർത്ത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഭയപ്പെടുത്തുന്നതാണെങ്കിലും യാഥാർത്ഥ്യമാണ്. അവർ കോടതിയിലുമെത്തി പലതവണ. മതേതരത്വം ഭരണഘടനയുടെ അടിസ്ഥാന ഭാഗമാണെന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ഇത്തവണയും സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. നവംബർ 18 കേസ് വീണ്ടും പരിഗണിക്കും. അപ്പോഴും അതിനുശേഷവും ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ആ വാക്കുണ്ടായിരിക്കുമെന്ന് കോടതി ഉറപ്പാക്കുമെന്ന് വിശ്വസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നവർ മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ട ഒരു രാജ്യത്തെ സാഹോദര്യത്തിൽ ഒന്നിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇന്ത്യ മതേതരമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന കോടതിയുടെ ചോദ്യം ഹർജിക്കാരെ കടന്ന് അവരുടെ പിന്നിലുള്ളവരുടെയും സമാന മനസ്കരുടെയും താല്പര്യങ്ങളെ തുറന്നു കാട്ടുന്നതാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ ഇന്ത്യയെ വിവരിക്കാൻ സോഷ്യലിസ്റ്റ് മതേതരത്വം എന്നീ പദങ്ങൾ ചേർത്ത ഭരണഘടനയുടെ 42 ഭേദഗതി ചോദ്യം ചെയ്ത് BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമി ഉൾപ്പെടെ സമർപ്പിച്ച ഒരു കൂട്ടം പൊതു താല്പര്യ ഹർജികൾ പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, സഞ്ജയ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് നിലപാട് ആവർത്തിച്ചത്. മതേതരത്വവും സോഷ്യലിസവും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഭരണഘടന സ്ഥാപിച്ചപ്പോൾ ഇന്ത്യയെ ഒരു മതേതര രാജ്യമായാണ് വിഭാവനം ചെയ്തത്. പൗരന്റെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിളിൽ നിന്ന് ഇത് വ്യക്തമാണ്. മതേതരത്വം ഭരണഘടനയുടെ അടിസ്ഥാന ഭാഗമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള നിരവധി വിധിന്യായങ്ങളുണ്ട്. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്കുള്ള അവകാശവും ഭരണഘടനയിലെ 3 ഭാഗത്തിന് കീഴിലുള്ള മൗലിക അവകാശങ്ങളും പരിശോധിച്ചാൽ മതനിരപേക്ഷത എന്നത് ഭരണഘടനയുടെ പ്രധാന സവിശേഷതയായി കാണാം. മതേതരത്വം ഭരണഘടനയുടെ കാതലായ സവിശേഷതയായി കണക്കാക്കുന്നു എന്നതിന്റെ സൂചനയാണിത്, സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1976 42 ഭേദഗതിയിലൂടെ പരമാധികാരം, ജനാധിപത്യം എന്നീ വാക്കുകളോടൊപ്പം സോഷ്യലിസ്റ്റ്, മതേതര എന്നീ വാക്കുകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുകയായിരുന്നു. BJPക്ക് അതിനോടുള്ള വിയോജിപ്പ് അധികാരത്തിലെത്തിയതോടുകൂടി കൂടുതൽ പ്രകടമായി. 2015 വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഈ വാക്കുകളില്ലാത്ത ഭരണഘടനയുടെ ആമുഖം റിപ്പബ്ലിക് ദിനപരസ്യത്തിൽ ഉപയോഗിച്ചു. ഭരണഘടനയുടെ പഴയ പതിപ്പിലെ ആമുഖമാണ് പങ്കുവച്ചതെന്നായിരുന്നു ന്യായീകരണം. 2020 BJP MP രാകേഷ് സിൻഹ സോഷ്യലിസ്റ്റ് എന്ന വാക്ക് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. 2022 മാർച്ചിൽ BJP ദേശീയ ജനറൽ സെക്രട്ടറി CT രവി മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. 2023 സെപ്റ്റംബറിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ MP വിതരണം ചെയ്ത ഭരണഘടനയുടെ ഇംഗ്ലീഷ് പകർപ്പിലും മതേതരത്വം, സോഷ്യലിസ്റ്റ് എന്നീ പദങ്ങൾ ഒഴിവാക്കി. 2023 ജൂണിൽ തെലങ്കാനയിലെ 10 വിദ്യാർത്ഥിക്കുള്ള പാഠപുസ്തകത്തിൽ നിന്ന് സെക്യുലർ, സോഷ്യലിസ്റ്റ് എന്നീ വാക്കുകൾ ഒഴിവാക്കി. അച്ചടിപ്പിഴവാണെന്നായിരുന്നു വിശദീകരണം. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മതേതരത്വം യൂറോപ്യൻ ആശയമാണെന്നും ഇന്ത്യയിൽ അത് ആവശ്യമില്ലെന്നും തമിഴ്നാട് ഗവർണർ RN രവി കന്യാകുമാരിയിൽ പ്രസംഗിച്ചത്. ഹർജിക്കാർ തനിച്ചല്ലെന്ന് ചുരുക്കം. ഇന്ത്യ മതേതരമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന കോടതിയുടെ ചോദ്യം ഉപചോദ്യങ്ങളിലൂടെ കൂടുതൽ പ്രസക്തമാവുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല? മതേതരമല്ലെങ്കിൽ മതരാഷ്ട്രമാണോ ഉദ്ദേശിക്കുന്നത്? മറുപടി എന്തുമാകട്ടെ, വ്യത്യസ്ത ജാതികളിലുള്ളതും വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നതുമായ കോടിക്കണക്കിന് ഇന്ത്യക്കാർ മതേതര സോഷ്യലിസ്റ്റ് വിരുദ്ധ ഹർജിക്കാരുടെയും അവരുടെ പിന്നിലുള്ളവരുടെയും നിഗൂഢ താല്പര്യങ്ങളല്ല അറിയാൻ ആഗ്രഹിക്കുന്നത്. നിയമനിർമ്മാണ സഭകളും നീതിന്യായ സംവിധാനവും ഭരണഘടനയ്ക്ക് എക്കാലവും കാവലുണ്ടെന്ന് ഉറപ്പാക്കാനാണ്. മതേതരത്വം ഉപേക്ഷിച്ച് നശിച്ചുപോയ പാകിസ്ഥാൻ നമുക്ക് മാതൃകയല്ല, മുന്നറിയിപ്പാണ്. ആമുഖത്തിലെ മതേതരത്വ തടസ്സം ഒഴിവാക്കിയാൽ ഭരണഘടനയുടെ ഉള്ളിലേക്ക് വലുതുകാൽ വെച്ച് കയറാമെന്ന് കരുതുന്നവരുടെ ഉദ്ദേശം നടക്കാതെ പോകട്ടെ. അതിനല്ലല്ലോ എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് നാം ഇക്കാലം അത്രയും പ്രതിജ്ഞ എടുത്തുകൊണ്ടിരുന്നത്. നമ്മെ ഒന്നിപ്പിച്ച മതമാണ് മതേതരത്വം. അത് പാലിക്കാൻ ഇനി പോരാട്ടവും വേണം. The editorial.